നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
പ്രിയ ശ്രോതാക്കളെ, ലോകമെങ്ങുമുള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് പുതിയൊരു ഇടയൻ വന്നിരിക്കുകയാണ്. മലയാളികൾക്ക് വ്യക്തിപരമായി ഓർമ്മിക്കാവുന്ന, അഭിമാനിക്കാവുന്ന ചില കാര്യങ്ങളുമുണ്ട്. പുതിയ മാർപ്പാപ്പ മുൻപ് കേരളത്തിൽ ഒന്നിലേറെ തവണ വന്നിട്ടുണ്ട്. അഗസ്റ്റീനിയൻ സന്യാസി സമൂഹത്തിന്റെ പ്രയർ ജനറൽ ആയിരുന്നപ്പോഴാണ് അദ്ദേഹം കേരളത്തിലെ വിവിധയിടങ്ങൾ സന്ദർശിച്ചത്. അന്ന് അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മലയാളി വൈദികൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിലുണ്ട്, ഫാദർ ജോസഫ് ആൻസൺ കളത്തിപ്പറമ്പിൽ. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. ഫാദർ ജോസഫ് ആൻസൺ കളത്തിപ്പറമ്പിൽ സ്വാഗതം SBS മലയാളത്തിലേക്ക്.
ഹലോ, താങ്ക് യു.
ലോകമെങ്ങുമുള്ള കത്തോലിക്ക സമൂഹത്തിന് കാത്തിരിപ്പിനൊടുവിൽ പുതിയൊരു ഇടയനെ ലഭിച്ചിരിക്കുകയാണ്. താങ്കൾ വ്യക്തിപരമായി അതിയായ സന്തോഷത്തിലും അഭിമാനത്തിലുമെല്ലാമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
തീർച്ചയായിട്ടും.
എന്താണ് ഈ ലിയോ 14-ാമൻ മാർപ്പാപ്പയുമായി താങ്കൾക്കുള്ളൊരു ബന്ധം?
എന്റെ ഓർമ്മയിൽ വരുന്നത് 2004 അദ്ദേഹം ആദ്യം ഞങ്ങളുടെ ഇന്ത്യയിലേക്ക് വരുന്നത്, കേരളത്തിലേക്ക് വരുന്നത് എന്റെ ഓർമ്മയിലുണ്ട്. 2004 പ്രയർ ജനറൽ ആയിരിക്കുന്ന സമയത്ത്, ശരിക്കും പ്രയർ ജനറലേഴ്സ് അദ്ദേഹത്തിന്റെ ഒരു ടേമില്, 6 വർഷം ടേം, ആ ടേമില് എല്ലാ കമ്മ്യൂണിറ്റീസും വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ളതാണത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും പിന്നെ 2004 April 22 ഞങ്ങളുടെ 6 അച്ഛന്മാരുടെ പട്ടവും ഉണ്ടായിരുന്നു. അപ്പൊ ആ പട്ടത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കൂടിയാണ് അന്ന് 2004 അന്നത്തെ പ്രയർ ജനറലായിരുന്ന പ്രിവോസ്റ്റ്, ഇപ്പോഴത്തെ നമ്മളുടെ ലിയോ 14-ാമൻ മാർപ്പാപ്പ കേരളത്തിൽ വരുന്നത്. അന്ന് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലാണ് താമസിച്ചത്, ആലുവയിലുള്ള. അതോടൊപ്പം തന്നെ ഇടക്കൊച്ചിയിലുള്ള ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും താമസിച്ചിട്ടുണ്ട്. അന്ന് നമ്മളുടെ കലൂരുള്ള സെന്റ് സേവിയസ് പള്ളിയിൽ വെച്ചായിരുന്നു പട്ടം നടന്നത്. അവിടെ കോൺസെലിബ്രേറ്റ് ആയിട്ട് പട്ടത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകളൊക്കെ ഞാൻ കാണുകയുണ്ടായി. ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന്റെ സന്ദർശനം എപ്പോഴായിരുന്നു? അദ്ദേഹം ഈ ഒരു വൈദിക പട്ടം നൽകുന്നതിന് വേണ്ടിയിട്ടാണോ അദ്ദേഹം അന്ന് എത്തിയത്?
പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ വിസിറ്റ് ചെയ്യുക, ഞങ്ങളുടെ ഇടക്കൊച്ചിയിലും ആലുവയിലും ഉള്ള ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ വിസിറ്റ് ചെയ്യുകയായിരുന്നു ലക്ഷ്യം. പക്ഷെ പട്ടവും ആ സമയത്തുള്ളത് കൊണ്ട് അതിലും കൂടി പങ്കെടുക്കണം എന്നതുകൂടി പുള്ളിയുടെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സമയം കണക്കാക്കി വന്നത്. വളരെ സ്നേഹമുള്ള ഒരു വിസിറ്റ് ആയിരുന്നു.
തീർച്ചയായും അഗസ്റ്റീനിയൻ സമൂഹത്തിന്റെ മൊത്തത്തിൽ മുഴുവനായിട്ടുള്ള ഒരു ചുമതലയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്, അല്ലെ, ഈ പ്രയർ ജനറൽ എന്ന് പറയുന്നത്?
അതെ 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 അതെ, ലോകത്തിലുള്ള എല്ലാ അഗസ്റ്റീനിയൻ കമ്മ്യൂണിറ്റീസിന്റെ ഹെഡ് ആയിരുന്നു അദ്ദേഹം ആ സമയത്ത്.
ഓക്കെ, ഈ നേരിട്ട് ഇടപഴകിയപ്പോൾ എങ്ങനെയായിരുന്നു അതിന് താങ്കൾ ഇപ്പോൾ ഒന്ന് ഓർക്കുന്നത്?
വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഓർത്തെടുക്കാൻ നേരത്ത് ചില ഇൻസ്റ്റൻസ് നമ്മൾ ഓർമ്മയിലേക്ക് വരാൻ നേരത്ത് മനസ്സിലാകുന്നത് വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി. കാരണം ഞങ്ങളോട് എല്ലാ ബ്രദേഴ്സിനോടും സംസാരിക്കുമായിരുന്നു. ഒരു ഒരു പ്രയർ ജനറലിന്റെ ഒരു വലിപ്പമോ ഒന്നും ഒരിക്കലും കാണിച്ചിട്ടില്ല. വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുമായിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും കാത്തു സംസാരിച്ചു. ഞങ്ങൾ ഒരുവനായിട്ട് മാറി സംസാരിക്കുന്ന രീതിയാണ് ആ സമയത്ത് അവലംബിച്ചത്.
ഓക്കെ, വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സന്ദർശനമായിരുന്നു എങ്കിലും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അദ്ദേഹവുമായിട്ടുള്ള ഒരു സംഭാഷണം എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വ്യക്തിപരമായ അനുഭവങ്ങൾ താങ്കൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുമോ?
സംഭാഷണം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞതായിട്ട്, കമ്മ്യൂണിറ്റി ലൈഫിനെ കുറിച്ച് പറഞ്ഞതായിട്ടൊക്കെ നല്ല ഓർമ്മയുണ്ട് എന്റെ മനസ്സിൽ ആ സമയത്ത് സംസാരിച്ചതായിട്ട്. കാരണം അത് ഞങ്ങളുടെ അഗസ്റ്റീനിയൻ തീമാണ് ഇത് രണ്ടും, ഫ്രണ്ട്ഷിപ്പും കമ്മ്യൂണിറ്റി ലൈഫും. അദ്ദേഹത്തിന്റെ ആ ലൈഫിലും അത് കാണാൻ സാധിച്ചു. കാരണം ഞാൻ 2008 വേൾഡ് യൂത്ത് ഡേക്ക് പങ്കെടുക്കാനായിട്ട് 3 ആളുകളെ ഞങ്ങളുടെ സഭയിൽ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊന്ന് ഞാനായിരുന്നു. അപ്പൊ ഞാൻ സിഡ്നിയിൽ വരുന്ന സമയത്ത് അതോടൊപ്പം ഞങ്ങൾക്ക് അഗസ്റ്റീനിയൻ യൂത്ത് എൻകൗണ്ടർ ഉണ്ടായിരുന്നു.
ഓക്കെ, ഞാൻ അത് ചോദിക്കാൻ വേണ്ടി വരികയായിരുന്നു. അദ്ദേഹം മാർപ്പാപ്പയാകുന്നതിന് മുൻപ് അദ്ദേഹം ഓസ്ട്രേലിയയും സന്ദർശിച്ചിട്ടുണ്ട്. അന്നും താങ്കളും ആ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു, അല്ലെ, ഇന്ത്യയിൽ നിന്ന്?
അതെ 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 അതെ, ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, അതിലൊന്ന് ഞാനായിരുന്നു.
ഓക്കെ, എങ്ങനെയായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് വന്നത്, അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, ആ കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കുമോ?
ആ തീർച്ചയായിട്ടും. ചില അദ്ദേഹം വന്നത് അഗസ്റ്റീനിയൻ യൂത്ത് എൻകൗണ്ടറിൽ പങ്കെടുക്കാനായിട്ടാണ്. കാരണം ഞങ്ങളുടെ സഭയിൽ എവിടെ വേൾഡ് യൂത്ത് നടക്കുന്ന സമയത്ത് തന്നെ അഗസ്റ്റീനിയൻ യൂത്ത് എൻകൗണ്ടർ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ അഗസ്റ്റീനിയൻ യൂത്ത് എൻകൗണ്ടറിൽ പങ്കെടുക്കാനായിട്ടാണ് അന്നത്തെ പ്രയർ ജനറലായിരുന്ന പ്രിവോസ്റ്റ് അച്ഛൻ ഈ ഓസ്ട്രേലിയയിൽ വന്നത്. ഞാനും അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് അദ്ദേഹം ചെല്ലിയ കുർബാനകളിലൊക്കെ ഞാൻ ഡീക്കൻ ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം കോൺസെലബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സമീപനം, കാരണം ഞാൻ ആദ്യം മാറി നിന്നു, കാരണം ഞാനൊരു ഡീക്കനാണ്, പ്രയർ ജനറലിന്റെ കൂടെ എങ്ങനെ ഞാൻ കോൺസെലബ്രേറ്റ് ചെയ്യുമെന്നോർത്ത് ഞാൻ മാറി നിന്നപ്പോ പുള്ളി വന്ന് എന്നെ ചേർത്ത് പിടിച്ചിട്ട് ആൻസൺ വാ ഇത് കോൺസെലബ്രേറ്റ് ചെയ്യും, എന്നിട്ട് ഗോസ്പൽ വായിക്കൂ എന്നൊക്കെ പറഞ്ഞത് എന്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. ചിലൊരു ചേർത്ത് പിടിക്കുന്നൊരു സമീപനം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ.
ഓക്കെ, ഇനി വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ അദ്ദേഹം ഇടക്കൊച്ചി, ആലുവ, കലൂരൊക്കെ സന്ദർശിച്ചു എന്നാണ് പറഞ്ഞത്. ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം ഇല്ലെങ്കിൽ എന്തായിരുന്നു, കുറച്ചും കൂടി ഒന്ന് വിശദീകരിച്ച് പറയാൻ പറ്റുന്ന ഓർമ്മകളൊക്കെ ഉണ്ടോ?
ആ സമയത്തുള്ളത് ഒന്ന് ഞങ്ങളുടെ പള്ളിയിൽ കുർബാന ചൊല്ലിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ചൊല്ലിയിട്ടുണ്ട്, ഞങ്ങളുടെ ആലുവയിലുള്ള തൊട്ടടുത്തുള്ള മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന പള്ളിയിൽ, ഇടവക പള്ളിയിൽ ഈ പ്രിവോസ്റ്റ് അച്ഛൻ കുർബാന ചൊല്ലിയിട്ടുണ്ട് അന്ന്. അത് കഴിഞ്ഞ് ജനങ്ങളുമായിട്ടൊക്കെ വളരെ പെട്ടെന്ന് അടുക്കുന്നൊരു സ്വഭാവം, എല്ലാവരോടും വളരെ വളരെ ഫ്രണ്ട്ഷിപ്പോടുകൂടി, കാരണം അദ്ദേഹം പെറുവിൽ 30 വർഷത്തോളം മിഷണറി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമീപനത്തിലെല്ലാം ആ ഒരു മിഷണറി ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് അവരോട് സംസാരിക്കുകയും കുട്ടികളോടും വലിയ ആളുകളോടും ചില ആ ഒരു പ്രായ ഭേദമില്ലാതെ വളരെ സ്നേഹത്തോടുകൂടി ഇടപഴകുന്ന ഒരു മനുഷ്യനായിട്ടാണ് കണ്ടേക്കുന്നത്.
ഈ അഗസ്റ്റീനിയൻ സമൂഹത്തിന്റെ ഒരു കാരിസം തന്നെ സമൂഹവുമായി കൂടുതൽ ഇടപഴകുക എന്നുള്ളതാണല്ലോ. അദ്ദേഹം ഒരു മിഷണറി കൂടി ആയിരുന്നു. സ്വാഭാവികമായും കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെ രീതികളും ഒന്നുമായിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താങ്കൾ ഓർക്കുന്നുണ്ടോ?
അല്ല, ഭക്ഷണ രീതികള് അന്ന് നമ്മൾ, കാരണം പുറത്തു നിന്ന് ആളുകൾ വരാൻ നേരത്ത് നോർമലി ഞങ്ങളുടെ സെമിനാറുകളിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വെക്കും. പക്ഷെ ആ സ്പെഷ്യൽ ഭക്ഷണങ്ങളോടൊപ്പം തന്നെ നമ്മളുടെ കേരള ഭക്ഷണങ്ങൾ അദ്ദേഹം കഴിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം മിഷണറി ആയതുകൊണ്ടും അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഔട്ട്ലുക്ക് ഉള്ളത് കൊണ്ടും എവിടെ പോയാലും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഒരു മിഷണറി ഔട്ട്ലുക്കിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ കേരള ഭക്ഷണവും കഴിച്ചിരുന്നു, അത് ഓർമ്മയിലുണ്ട്.
ഓക്കെ, തീർച്ചയായും ഈ കേരളത്തെക്കുറിച്ച് മലയാളികളെ കുറിച്ചൊക്കെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞതായിട്ട് താങ്കളുടെ ഓർമ്മയിലുണ്ടോ?
അങ്ങനെ മലയാളികളെ കുറിച്ച് പറഞ്ഞതായിട്ട് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല, പക്ഷെങ്കിലും ഒരു വളരെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു സമൂഹമായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്ന് പറഞ്ഞതായിട്ടൊരു ഓർമ്മയുണ്ട് മലയാളികളെ കുറിച്ച്, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട്.
ഓക്കെ, വീണ്ടും നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഓസ്ട്രേലിയയിലും നിങ്ങളൊക്കെ ഒരുമിച്ച് ഇടപഴകാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നോ ഇവിടെ സന്ദർശനത്തിനെത്തിയപ്പോൾ?
അതെ, 2008 വേൾഡ് ഇത് അഗസ്റ്റീനിയൻ യൂത്ത് എൻകൗണ്ടറിൽ പങ്കെടുക്കാനായിട്ട് വന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ ഒരു സമീപനം, ഒരു വളരെ സ്നേഹത്തോടുള്ള സമീപനം, വളരെ ഹമ്പിൾ ആയിട്ടുള്ള സമീപനം, അത് ഞങ്ങളെല്ലാവരെയും ഭയങ്കരമായിട്ട് ഒരു സ്വാധീനിച്ച കാര്യമാണ് അദ്ദേഹത്തിന്റെ ഒരു സമീപനം. ആ ഒരു ജാടയോ അല്ലെങ്കിൽ ഇത്രയും വലിയ സ്ഥാനത്താണെന്നുള്ള ഒരു ഇതും കാണിക്കാതെ വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യനായിട്ടാണ് തോന്നിയത്. ഞങ്ങളെല്ലാവരും കൂടി ഈ അഗസ്റ്റീനിയൻ യൂത്ത് എൻകൗണ്ടറിന്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറന്റിൽ പോയി. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളുടെ ലിയോ 14-ാമൻ മാർപ്പാപ്പ, അന്നത്തെ ഞങ്ങളുടെ പ്രയർ ജനറലി, എല്ലാവരുടെ മുമ്പിൽ മുട്ടുകൂത്തി നിന്നിട്ട് വളരെ സ്നേഹത്തോട് കൈ വിരിച്ചിട്ട് മൈ ഡിയർ ബ്രദേഴ്സ് ഐ ലവ് യു എന്ന് പറഞ്ഞത്, അത് ഭയങ്കരമായിട്ട് ഞങ്ങളെ സ്വാധീനിച്ചൊരു കാര്യം. കാരണം ഞങ്ങളുടെ പ്രയർ ജനറലി, പ്രയർ ജനറൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം പിതാവിനെ പോലെയാണ്. അപ്പൊ ആ ഒരു പിതാവിന്റെ സ്നേഹം ആ വാക്കുകളിൽ കണ്ടു. ഞങ്ങളുടെ മുമ്പിൽ മുട്ടുകൂത്തി നിന്നിട്ട് ഐ ലവ് യു മൈ ഡിയർ ബ്രദേഴ്സ് എന്ന് പറയുന്നതിന് ഒരു പിതാവിന്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിച്ചത് ഇന്നും വളരെ ഫ്രഷ് ആയിട്ട് മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വന്ന ഫസ്റ്റ് പിക്ചർ അതാ, ഈ ഞങ്ങളുടെ മുമ്പിൽ മുത്തുകൂത്തി എന്ന് കൈവിരിച്ചിട്ട് ഐ ലവ് യു മൈ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ശരിക്കും അദ്ദേഹത്തിന് വേണ്ടി അഭിലഷിക്കുന്നതും ഹോപ്പ് ചെയ്യുന്നതും തന്നെയാണ്. എന്നുവെച്ചാൽ എല്ലാവരുടെ മുമ്പിൽ ഇതേപോലെ കൈവിരിച്ച് എന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു പിതാവിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
തീർച്ചയായും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം ഈ ഒരു ചുമതലയിലേക്ക്, ഇല്ലെങ്കിൽ ഈ ഒരു പദവിയിലേക്ക് വരുന്നത്. വിശ്വാസികൾ മാത്രമല്ല ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ ഉറ്റുനോക്കും. താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് സമൂഹത്തിൽ, ഇല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കൊണ്ടുവന്ന അതേ രീതി തന്നെയായിരിക്കുമോ അദ്ദേഹം ഒരു അഗസ്റ്റീനിയൻ എന്ന രീതിയിൽ പിന്തുടരുക, അതോ അദ്ദേഹത്തെ പറ്റിയുള്ള താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്?
തീർച്ചയായിട്ടും ഒരു അഗസ്റ്റീനിയൻ മൂല്യങ്ങൾ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന പിതാവായിരിക്കും. കാരണം അഗസ്റ്റീനിയൻ മൂല്യങ്ങളിലൊന്നാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി ലൈഫ് എന്ന് പറയുന്നത്, ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന അഗസ്റ്റീനിയൻ മൂല്യങ്ങളിലൊന്ന്. കാരണം അഗസ്റ്റീൻ പറയുന്നുണ്ട് നിങ്ങൾ ജീവിക്കേണ്ടത് ഒരു മനസ്സോടും ഒരു ഹൃദയത്തോടും ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പൊ ഇപ്പോ മാർപ്പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്ന മോട്ടോ അതാണ്, ഇൻ ദ വൺ വൺ. അപ്പോ ഒരുമിച്ച് നീങ്ങുക, ഒരു ഹൃദയത്തോടും ഒരു മനസ്സോടും കൂടി ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നീങ്ങുക എന്നുള്ളത് ഈ പുതിയ മാർപ്പാപ്പയുടെ മിനിസ്ട്രിയിൽ എല്ലായിടത്തും വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു നമ്മളുടെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെച്ച ആ ഇൻക്ലൂസീവ്നെസ്, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെച്ച എല്ലാവരെയും ആശ്ലേഷിക്കുന്ന ഒരു മനോഭാവം തന്നെയായിരിക്കും പുതിയ മാർപ്പാപ്പയും പിന്തുടരുന്നത്.
തീർച്ചയായും ഫാദർ ജോസഫ് ആൻസർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇനി മുൻപ് പരിചയമുണ്ട്, വത്തിക്കാനിലെത്തി മാർപ്പാപ്പയായി അദ്ദേഹത്തെ നേരിൽ കാണാൻ ഒരാഗ്രഹമോ പദ്ധതിയൊക്കെ ഉണ്ടോ? അദ്ദേഹം തിരിച്ചറിയുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ?
തിരിച്ചറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ഞാനൊരു അഗസ്റ്റീനിയനാണെന്ന് പറഞ്ഞാൽ ഒരു സ്നേഹത്തോടുള്ള ആശ്ലേഷണം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു എംബ്രേസ് കിട്ടും എന്തായാലും, ഒരു പിതാവിനോടൊത്ത ഒരു വാത്സല്യം അനുഭവിക്കാൻ സാധിച്ചു അഗസ്റ്റീനി. കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ, ഹി ഈസ് ട്രൂലി അഗസ്റ്റീനിയൻ. കാരണം അദ്ദേഹത്തിന്റെ മോട്ടോ ഇൻ ദ വൺ വൺ എന്ന് പറയുന്ന ആ മോട്ടോ തിരഞ്ഞെടുത്തിരിക്കുന്നത് പോലും ഈ സെയിന്റ് അഗസ്റ്റിൻ സങ്കീർത്തനം 127 കുറിച്ച് പറയുന്ന ആ ഒരു പ്രസംഗത്തിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു മോട്ടോ തിരഞ്ഞെടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കാണാൻ നേരത്ത് മനസ്സിലായില്ലെങ്കിലും അഗസ്റ്റീനിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ആശ്ലേഷം കിട്ടുമെന്നുള്ള ഉറപ്പാണ് സ്നേഹത്തിന്റെ.
ഏതായാലും 2028 ഓസ്ട്രേലിയയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യൂക്കറിസ്റ്റിക് കോൺഗ്രസിനായി ഈ പ്രധാനമന്ത്രി ആന്റണി അൽബനീസി അദ്ദേഹത്തെ ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഓസ്ട്രേലിയ സന്ദർശിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?
ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സന്ദർശിക്കണമെന്ന് തന്നെയാണ് മനസ്സിലുള്ള ആഗ്രഹം.
തീർച്ചയായും വളരെയധികം നന്ദി ഫാദർ ജോസഫ് ആൻസൺ കളത്തിപ്പറമ്പിൽ. നിലവിലെ പുതിയ മാർപ്പാപ്പ ലിയോ 14 കേരളം മുൻപ് സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അദ്ദേഹവുമായിട്ടുള്ള ഓർമ്മകളും വിശേഷങ്ങളുമൊക്കെ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് ഇത്രയധികം നേരം പങ്കുവച്ചതിന്. പ്രിയ ശ്രോതാക്കളെ, ലോകമെങ്ങുമുള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് സന്തോഷം പകരുന്ന പുതിയൊരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. ലിയോ 14 ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം മുൻപ് കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത മലയാളി വൈദികൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഫാദർ ജോസഫ് ആൻസൺ കളത്തിപ്പറമ്പിലിന്റെ അനുഭവങ്ങളും ആ സന്ദർശനത്തിന്റെ വിശേഷങ്ങളുമൊക്കെയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.